ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വയനാട് ചേലക്കര മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടന്നതായി മന്ത്രി വി ശിവൻകുട്ടി. 2013 വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലെന്ന് ഹൈക്കോടതി. വഖഫ് ഭൂമി കൈവശം വച്ചത് സംബന്ധിച്ച കേസ് കോടതി റദ്ദാക്കി. തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാറ സ്ഥാപിച്ചിടത്ത് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എം ടി പത്മ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. വയനാട് ചേലക്കര മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് നടന്നു. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ 16 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിൽ 14.71 ലക്ഷം വോട്ടർമാരാണുള്ളത്. പ്രത്യേക സുരക്ഷാ പട്ടികയിലുള്ള 11 ബൂത്തുകളടക്കം 1354 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ 2.13 ലക്ഷം വോട്ടർമാരാണുള്ളത്. മണ്ഡലത്തിലെ 14 പ്രശ്നസാധ്യതാ ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് CAPF ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിട്ടുണ്ട്. വെബ്കാസ്റ്റിംഗ് സംവിധാനവും പോളിംഗ് ബൂത്തുകളിൽ ഏർപ്പെടുത്തി. വയനാട് ഉരുൾപൊട്ടലുണ്ടായ വാർഡുകളിലെ വോട്ടർമാർക്കായി ചൂരൽമലയിലും മേപ്പാടിയിലും പ്രത്യേക ബൂത്തുകളും സജ്ജീകരിച്ചു. ദുരന്തമുഖത്ത് നിന്ന് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചവർക്കായി വോട്ടുവണ്ടി സൌകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ചേലക്കര മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സ്വകാര്യ വാണിജ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ശമ്പളത്തോടുകൂടിയ അവധി ബാധകമാണ്. ഈ മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരും മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരുമായ വോട്ടർമാർക്കും നാളെ ശമ്പളത്തോടുകൂടിയ അവധി ലഭിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഈ മാസം 20 അവധി പ്രഖ്യാപിച്ചു. വയനാട് ലോക്സഭാ പരിധിയിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേരം 6 മുതൽ നാളെ വൈകുന്നേരം 6 വരെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാലികൾ, പൊതുയോഗങ്ങൾ, ജാഥകൾ എന്നിവ പാടില്ല. ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും. 43 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടന്നതായി മന്ത്രി വി ശിവൻകുട്ടി. പരിപാടി തടസ്സപ്പെടുത്തരുതെന്ന് തിരുനാവായ, നാവാമുകുന്ദ, കോതമംഗലം, മാർ ബേസിൽ സ്കൂളുകളോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ പ്രതിനിധിയുമായി വേദിയിൽ വെച്ച് തന്നെ കൂടിക്കാഴ്ച നടത്തുകയും പരാതി ഗൌരവമായി കണക്കിലെടുക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിട്ടും കായികമേള അലങ്കോലമാക്കാനുള്ള ശ്രമം നടന്നതെന്നും മന്ത്രി പറഞ്ഞു. പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ജനങ്ങളോട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനി, എലിപ്പനി എന്നിവയ്ക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. മലിനജലത്തിലിറങ്ങിയവർ നിർബന്ധമായും ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കണം. കൊതുകിന്റെ ഉറവിട നശീകരണം പ്രത്യേകം ശ്രദ്ധിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. 2013 വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലെന്ന് ഹൈക്കോടതി. കോഴിക്കോട്ടെ പോസ്റ്റൽ ഉദ്യോഗസ്ഥർക്കെതിരെ വഖഫ് ബോർഡ് കൊടുത്ത പരാതിയിൽ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഉത്തരവിറക്കിയത്. പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് വഖഫ് ഭൂമിയിലാണെന്ന് ചൂണ്ടിക്കാട്ടി ബോർഡ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. 2013 നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് 1999 മുതൽ പോസ്റ്റ് ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. വയനാട് തലപ്പുഴയിൽ വർഷങ്ങളായി താമസിച്ചുവരുന്ന 5 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ്. വഖഫിന്റെ ഭൂമി അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തലപ്പുഴ ഹിദായത്തുൽ ഇസ്ലാം ജമാഅത്ത് പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ വഖഫ് ബോർഡിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബോർഡ് നോട്ടീസ് അയച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി നിർമ്മിച്ച ബുക്കിംഗ് കൌണ്ടർ, എസ്കലേറ്റർ എന്നിവയുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. എംപിമാരായ കെ ഫ്രാൻസിസ് ജോർജ്, ജോസ് കെ മാണി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജനയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാര് സ്ഥാപിച്ച പ്രദേശങ്ങളിൽ കടലിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കാൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ നാളെ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ദേശീയ ഫിഷറീസ് വികസന ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വൈക്കത്തഷ്ടമി ഉത്സവത്തോടനുബന്ധിച്ച് വൈക്കം റോഡ് സ്റ്റേഷനിൽ പരശുറാം വേണാട് എക്സ്പ്രസുകൾക്ക് പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചു. ഈ മാസം 21 മുതൽ 24 വരെ ഒരു മിനിറ്റ് നേരത്തെ താൽക്കാലിക സ്റ്റോപ്പാണ് അനുവദിച്ചത്. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എം ടി പത്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. ഭൌതികദേഹം നാളെ കോഴിക്കോടെത്തിച്ച ശേഷം ഡിസിസി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. 1991 മുതൽ 95 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു. എം ടി പത്മയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി. കൽപ്പാത്തി രഥോത്സവത്തിലെ ഒന്നാം തേരുത്സവം നാളെ നടക്കും. വെള്ളിയാഴ്ചയാണ് രഥോത്സവത്തിലെ പ്രധാന ആകർഷണമായ ദേവരഥ സംഗമം. 5 ചെറുരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തുന്ന 5-ാം തിരുനാൾ ഇന്നലെ നടന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള തിരുവാഭരണ ദർശനം പന്തളത്ത് ഈ മാസം 16 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് 3 ദിവസം മാത്രം ശേഷിക്കെ പന്തളത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിരുവാഭരണ ദർശനമൊരുക്കുന്ന ശ്രാമ്പിക്കൽ കൊട്ടാരം മോടിയാക്കുന്ന ജോലികൾ, സുഗമമായ തിരുവാഭരണ ദർശനം സാധ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. വൃശ്ചികമൊന്നായ ഈ മാസം 16 മുതൽ ഡിസംബർ 26 വരെയും ഡിസംബർ 31 മുതൽ ജനുവരി 11 വരെയും രാവിലെ 5:30 മുതൽ രാത്രി 8 വരെ ഭക്തർക്ക് തിരുവാഭരണ ദർശനം ലഭിക്കും.
ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇടുക്കി തേനി അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട് കേരള സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുമെന്ന് കളക്ടർമാർ അറിയിച്ചു. മറയൂരിൽ 30,000-ത്തിലധികം ചന്ദനത്തൈകൾ നട്ട് പിടിപ്പിച്ച് വനംവകുപ്പ്. ചന്ദനമരങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവ് നികത്തുന്നതിന്റെ ഭാഗമായാണ് വനംവകുപ്പിന്റെ നടപടി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
മറയൂർ റേഞ്ചിലെ നാച്ചിവയൽ ചന്ദന റിസർവിന്റെ കീഴിൽ വരുന്ന 17 ഹെക്ടറോളം സ്ഥലത്താണ് പുതിയ ചന്ദനത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. 2020-21 കാലയളവ് മുതൽ 2024 വരെ 30,620 തൈകൾ നട്ടതായാണ് ഔദ്യോഗിക കണക്ക്. ഇവ വളർച്ചയെത്തുമ്പോൾ നിലവിലെ മൂല്യമനുസരിച്ച് 10,000 കോടി രൂപയുടെ ചന്ദനത്തടികൾ ലഭിക്കുമെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ.
ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും കേരള സർവകലാശാല മാറ്റിവച്ചു. പുതുക്കിയ തീയതി വെബ്സൈറ്റിൽ ലഭ്യമാണ്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യങ്ങളുടെ ചരിത്രവും സമീപകാല നേട്ടങ്ങളും ഉൾപ്പെടുത്തി ISRO ഒരുക്കുന്ന പ്രദർശന പരിപാടി തിരുവനന്തപുരം തൈക്കാട് മോഡൽ സ്കൂളിൽ ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ചേലക്കര മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടന്നതായി മന്ത്രി വി ശിവൻകുട്ടി. 2013 വഖഫ് നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഇല്ലെന്ന് ഹൈക്കോടതി. വഖഫ് ഭൂമി കൈവശം വച്ചത് സംബന്ധിച്ച കേസ് കോടതി റദ്ദാക്കി. തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാര് സ്ഥാപിച്ചെടുത്ത് മത്സ്യവിത്ത് നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ നാളെ തുടക്കം കുറിക്കും. സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. മുൻമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന എം ടി പത്മ അന്തരിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.